for this evening. He was not able to take the class, he informed us. So we'll be continuing with our faith study Malayalam class today and tomorrow also. And we'll be having our New Testament English class next week onwards. So, Bishijaracha, let's start our class with a prayer and we'll continue.
Okay. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി ആദ്യം മുതൽ നന്നെയാണ്. എന്റെ സ്തുതികളാണ് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഫലവാനായ ദൈവം പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഏതൊരു നാമത്തിന് വളരെ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഫലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞാൻ കൂടുതൽ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഫലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് നീ പരിശുദ്ധപ്പെട്ടവനെ ഞാൻ കൊടുക്കണം ചെയ്യാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഫലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ എന്ന് വെച്ച് രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ എന്റെ രാജ്യം ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കരടിയും ശ്രമിച്ചത് പോലെ പാപം നിങ്ങളോടും ശ്രമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ അദൃശ്യം ഞങ്ങളൊരു ശക്തിയും മൃഗനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നിന്ന് വാഴ്ത്തപ്പെട്ടവളാണ്. എന്റെ ഒരു ഫലമായ നമ്മുടെ കർത്താവായ യേശുവിനെ വാഴ്ത്തപ്പെട്ടവന് ശുദ്ധമുള്ള എന്നോട് തുറയുമേ നമ്മുടെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പാർഷിമാർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ് അനുഗ്രഹീത നല്ല സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തിയല്ലോ. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾക്കുണ്ടാവുകയും ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയത വളർത്തിക്കും. സർവോരു ദൈവനാമവാസത്തിന് മുഖാന്തരമായി കാണാം. എം എം വി എസിന്റെ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവസ്നേഹിൽ അർപ്പിക്കുന്നു. അതിനുവേണ്ടി അല്പമായി അധികമായ അധ്വാനം ചെയ്യുന്നവരെ തിരുവും ഭാവി സമർപ്പിക്കുന്നു. പ്രതീക്ഷർത്താവ് ജെയിംസിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണെന്ന് ഞങ്ങളുടെ രോഗികളെയും അനാഥരെ ആലംബിക്കുന്നവരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഒക്കെ രൂപമാകെ അർപ്പിക്കുന്നു. ദൈവാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നും എന്നേക്കും സ്തുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ പറയുമോ. പ്രിയക ദൈവത്തിന്റെ അനുതിരുനാമം മഹത്വപ്പെടുത്തട്ടെ. വൺസ് അഗെയിൻ ദോസ് ഹു ആർ ലേറ്റ് കമേഴ്സ് ഓർ ലേറ്റ്ലി ജോയിനിങ് ദി ക്ലാസ് ടുഡേ ജെയിംസ് സച്ചിൻ വാസ് സപ്പോസ്ഡ് ടു ടേക്ക് ദി ക്ലാസ് ടുഡേ ബട്ട് inconveniences occurred and James Sajan is not able to take the class today. That's why I am PC Georgette taking the class. Today we are going with the study, the faith study, and most of the classes will be in Malayalam. Another introduction. You got it mentioned in the introductory part. Again, I am watching what I'm going to do here. I'm going to tell you about the same thing. I'm going to tell you about the same thing. വേദപുസ്തകത്തിൽ ഉൾപ്പെടാതെ പോയ പുസ്തകങ്ങളെ പറ്റിയാണ് ഇന്നത്തെ പ്രധാനമായിട്ട് നമ്മൾ അപ്പോക്രിഫ എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൽ അപ്പോക്രിഫ ഗോസ്പൽ ഗോസ്പൽ എപ്പിസിൽസ് നമ്മൾ കണ്ടുകൊണ്ടാണിരുന്നത്. അപ്പോക്രിഫൽ എപ്പിസിൽസിലെ പ്രധാനപ്പെട്ട സെവൻ ലെറ്റേഴ്സ് എപ്പിസിൽസ്, അതിനെ നമ്മൾ അപ്പോസ്റ്റോലിക് ഫാദേഴ്സ് എന്ന് പറയും. ഫസ്റ്റ് വൺ ഈസ് എപ്പിസിൽ ഓഫ് ക്ലെമന്റ്, എപ്പിസിൽ ഓഫ് സെക്കൻഡ് വൺ ഈസ് എപ്പിസിൽ ഓഫ് ബർണബാസ്, തേർഡ് വൺ ഈസ് എപ്പിസിൽ ഓഫ് ഇഗ്നേഷ്യസ്. നമ്മൾ ചർച്ച് ഫാദേഴ്സ് എന്നുള്ള രീതിയിൽ ഇഗ്നേഷ്യസ് നൂറുകനായി നമ്മൾ പഠിക്കുന്നുണ്ട്. ഫോർത്ത് വൺ ഈസ് ഡിഡാക്കി, എപ്പിസിൽ ഓഫ് ഡിഡാക്കി. പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നുള്ള ടീച്ചിങ്സ് ഓഫ് അപ്പോസ്തലസ് എന്നുള്ള പേരിലും ഡിഡാക്കി അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ഫ്രഞ്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഫിഫ്ത് വൺ ഈസ് ഷെപ്പേർഡ് ഓഫ് ഹെർമാസ്, ഹെർമാസിന്റെ ഇടയിലായിരിക്കും. ഇനി അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് രണ്ടെണ്ണം നമുക്കുള്ളത് എപ്പിസിൽ ഓഫ് പാപ്പിയാസ്, പാപ്പിയാസിന്റെ ലേഖനം, എപ്പിസിൽ ഓഫ് പോളികാർപ്പ്, പോളികാർപ്പോസ് സ്മരണ, സ്മരണയിലെ പോളികാർപ്പോസിന്റെ ലേഖനം, അത് രണ്ടെണ്ണം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഏഴ് അപ്പോക്രിഫൽ എപ്പിസിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് അത്ര പ്രധാന്യമില്ലാത്ത കുറച്ച് പുസ്തകത്തിന്റെ പേരുകളോട് പറയും, അതിനകത്തെ വിവരണങ്ങൾ അത് ചെറുതായിട്ട് പരാമർശിക്കും. അതിനുശേഷം അപ്പോക്രിഫൽ ആക്ട്സ് എന്നും പറഞ്ഞ പുസ്തകങ്ങളുണ്ട്, നടപടി, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന് പറയുന്ന പോലെ തന്നെ ആക്ട്സ്. അപ്പോ ഗോസ്പൽ, എപ്പിസിൽ, ആക്ട്സ്, ഇതെല്ലാം ഉണ്ട്. കൂടാതെ അപ്പോക്രിഫൽ റെവലേഷൻസ് എന്നും പറഞ്ഞ് രണ്ടു മൂന്ന് പുസ്തകങ്ങളുണ്ട്, റെവലേഷൻ, ഇതെല്ലാം. അപ്പൊ ഇപ്പൊ പുതിയ നിയമത്തിന്റെ അതേ ഘടന പോലെ തന്നെ ഗോസ്പൽസ്, ആക്ട്സ്, എപ്പിസിൽസ്, റെവലേഷൻ, ഇതെല്ലാം അഡീഷണൽ ബുക്സ് കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ അതിന്റെ പേരുകളൊന്ന് നമ്മൾ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ഗോസ്പൽസ് ഏകദേശം 21 ഗോസ്പൽസ് ഞാൻ പരാമർശിച്ചു പോയായിരുന്നു. എപ്പിസിൽസ് വരുമ്പോ ഏകദേശം 16 എപ്പിസിൽസ് ആണ് ഉള്ളത്. അതിനകത്തെ പ്രധാനപ്പെട്ട ഏഴെണ്ണമാണ് നമ്മൾ അല്പം പ്രാധാന്യം കൊടുത്ത് നോക്കുന്നത്. അത് മിക്കവാറും ഈ ഏഴ് എപ്പിസിൽസും ഒരുപക്ഷെ ദിവസത്തിനോട് ചേർന്ന് വരുന്നതിൽ കുഴപ്പമില്ലാതിരുന്ന പുസ്തകങ്ങളാണ്. എന്തുകൊണ്ടോ അത്? അത് ദൈവാത്മാവിന്റെ പ്രവർത്തനം തന്നെയായിട്ട് നമുക്ക് കരുതാം. ദൈവാത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ് കാരണം തിരുവെഴുത്തുകളെല്ലാം ദൈവശ്വാസീയമാണെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. ഒരു ഹെഡിങ് ആയിട്ട് തന്നെ നമ്മൾ ശാന്തമായിട്ട് പഠിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ചെറുതായിട്ട് ഇതെല്ലാം നമ്മളൊന്ന് കണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, പരീക്ഷയല്ല നമ്മുടെ വിഷയം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്. പിന്നീട് എപ്പോഴേലൊക്കെ നമുക്ക് കൂടുതൽ പഠനത്തിന് അവസരം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തന്നെ ഇതൊക്കെയൊന്ന് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ എന്നെ സമീപിച്ചാൽ മതിയാവും. നമുക്ക് മറ്റ് രണ്ട് എപ്പിസിൽസ്, ഏഴെണ്ണത്തില് അപ്പോസ്തലിക് ഫാദേഴ്സിലെ ഏഴെണ്ണത്തില് രണ്ടെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഹിയറ പോലീസിലെ പാപ്പിയസ്, പാപ്പിയസ് ഓഫ് ഹിയറ പോലീസ്. ഏഷ്യ മൈനറിലെ ഒരു പട്ടണമായിരുന്നു ഹിയറ പോലീസ്. അവിടുത്തെ ബിഷപ്പ് ആയിരുന്നു പാപ്പിയസ്. യോഹന്നാൻ സ്ലീഹായുടെ ശിഷ്യനും പോളികാർപ്പോസിന്റെ സ്നേഹിതനുമായിരുന്നു. നമ്മൾ പോളികാർപ്പോസിനെ പറ്റി ഏറ്റവും അവസാനമാണ് പഠിക്കുന്നത്. പോളികാർപ്പോസിന്റെ സ്നേഹിതനുമായിരുന്നു പാപ്പിയസ് എന്ന് ഐറേനിയോസിന്റെ എഴുത്തുകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് അദ്ദേഹം ശിഷ്യത്വം സ്വീകരിച്ചിരുന്നില്ല, എന്നാൽ അവരുമായി സമ്പർക്കമുണ്ടായിരുന്നതായി പാപ്പിയസ് തന്നെ പറയുന്നതായിട്ട് യൂസേബിയോസും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഐറേനിയോസും യൂസേബിയോസും ഒക്കെ ഈ പാപ്പിയസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പാരമ്പര്യവും പഠിപ്പിക്കലും പാപ്പിയസ് ശേഖരിച്ചു എഴുതി വെച്ചു. ഇത് കർത്താവിന്റെ ഉപദേശങ്ങളുടെ വ്യാഖ്യാനം എന്ന തലക്കെട്ടിൽ അഞ്ച് ഗ്രന്ഥങ്ങളായിട്ട് അദ്ദേഹം ക്രോഡീകരിച്ചു. ഐറേനിയോസും യൂസേബിയോസും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് അതേപോലെ അത് ലഭ്യമല്ല, ലഭ്യമായിരിക്കുന്ന ഒരു അംശം യൂസേബിയോസിന്റെ സഭാചരിത്രത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന രീതിയിലാണ് എന്നുള്ളത്. യൂസേബിയോസിനെ കിട്ടിയത് ഐറേനിയോസിൽ നിന്നാണ് യൂസേബിയോസ് പലതും ലഭിച്ചത്. സ്വന്തം പഠനത്തെക്കുറിച്ചും ഗവേഷണത്തെക്കുറിച്ചും പാപ്പിയസ് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഇങ്ങനെയാണ്: പിതാക്കന്മാരിൽ നിന്ന് ഞാനും സൂക്ഷ്മമായി പഠിച്ചതും ഓർമ്മിക്കുന്നതുമായ എല്ലാത്തിനെയും കുറിച്ച് പ്രസ്താവിക്കുകയാണെങ്കിൽ മതിയില്ല. പിതാക്കന്മാരുടെ ശിഷ്യനായ ഒരുവനെ ഞാൻ കണ്ടുമുട്ടിയപ്പോഴൊക്കെ ഞാൻ അവരോട് സൂക്ഷ്മമായി പിതാക്കന്മാർ എന്ത് ഉപദേശിച്ചു എന്ന് ചോദിക്കുമായിരുന്നു. അന്ത്രയോസോ പത്രോസോ ഫിലിപ്പോസോ തോമസോ യാക്കോബോ യോഹന്നാനോ മത്തായിയോ എന്തു പറഞ്ഞു? അരിസ്തയോസ്
ഹലോ ഹലോ അച്ഛൻ ലൈനിലുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല, ആരും ഇല്ല ലൈനിൽ. അച്ഛൻ ഡിസ്കണക്ട് ആയിപ്പോയി. അച്ഛൻ ഇനി ഒന്നുകൂടെ കണക്ട് ചെയ്ത് കയറും. ആ ഇപ്പൊ കേക്കാം അച്ഛൻ. കൊറേ നേരം ബ്ലാങ്ക് ആയിപ്പോയി അച്ഛാ, ഡിസ്കണക്റ്റഡ് ആയിപ്പോയിണ്ടോ? ഹലോ
ഹലോ, കേക്കാമോ?
ആ ഇപ്പൊ കേക്കാം.
ഓക്കെ ഓക്കെ, സോറി, എന്റെ ഫോണിന്റെ കംപ്ലൈന്റ്. സോറി മനോജ, ഞാൻ ഈ രണ്ട് നമ്പർ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കാണെന്നറിയാം, എന്നാലും ക്ഷമിക്കണം. ഇപ്പൊ ഞാൻ വേറൊരു നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നമ്പർ ഉണ്ടാവും. ശരി, ഓക്കെ, താങ്ക് യു മനോജ്. അപ്പൊ ഈ പാപ്പിയാസ് ഹീറാപോലീസിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകളെ പറ്റിയുള്ള അറിവ് നമുക്ക് ഐറീനിയോസിൽ നിന്ന് യൂസേപ്പിയോസിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അപ്പോ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിന്റെ പിന്തുടർച്ച അപ്പോസ്തല പിതാക്കന്മാരിൽ എങ്ങനെ എത്തി? അപ്പോസ്തലിക് ഫാദേഴ്സ് എന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ അപ്പോസ്തോലന്മാരുടെ തൊട്ട് താഴെ വരുന്ന പിതാക്കന്മാരെ, അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരുമായിട്ട് വരുന്നവരെയാണ് ഈ അപ്പോസ്തലിക് ഫാദേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേട്ടോ, കൂടെ നോക്കിയിരുന്നു. അപ്പോ അവരുടെ എങ്ങനെ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിന്റെ പിന്തുടർച്ച എങ്ങനെ വരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ് മേളില് അഭ്യാസത്തിന്റേതായിട്ട് ഞാൻ ഒന്ന് കോട്ട് ചെയ്തത്. പിതാക്കന്മാരിൽ നിന്ന് ഞാനും സൂക്ഷ്മമായി പഠിച്ചതും ഓർമ്മിക്കുന്നതുമായ എല്ലാത്തിനെ കുറിച്ചും പ്രസ്താവിക്കുവാൻ എനിക്ക് മടിയില്ല. അതിന്റെ ഒരു ഉദാഹരണം നമുക്കൊരു പ്രാവശ്യം, നമ്മൾ പല പ്രാവശ്യം വായിച്ച വേദഭാഗമാണെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് വായിച്ചാട്ടെ.
ശ്രീമാനായ തിയോഫിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്ന നന്നമ്മെ ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു.
ണ്ടോ, അപ്പൊ അവിടെ തിയോഫിലോസിനെ പറ്റി വിളിച്ചേക്കുക. നമുക്ക് വേദപുസ്തകം മാത്രം മതിയെന്ന് പറഞ്ഞിരുന്നാല് ഈ തിയോഫിലോസിനെ പറ്റിയോ
അല്ലെങ്കിൽ ടെർബുലൻസിനെ പറ്റി ചിലപ്പം മറ്റിടങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്ന ആൾക്കാർ, അല്ലെങ്കിൽ പൗലോസ്ലീഹ വന്നനം ചൊല്ലുന്ന പതിനാറാം അധ്യായത്തിലെ പല പേരുകളും നമുക്ക് അത്ര പരിചയമില്ല. നമ്മളെ ഇപ്പൊ ക്ലെമന്റ്, ഹെർമാസ് ഇതൊക്കെ ദിവസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ പേരുകളൊക്കെ. അവര് പ്രത്യേകിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കത് ഈ കാനനൈസ് ചെയ്ത് ദിവസത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവരെ നമുക്ക് അത്ര പരിചയം ഇല്ലാതെയായി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം വേദവസ്തുവിന്റെ പേരുകളെല്ലാം ഉള്ളതാ. ഈ വാക്ക് ഞാൻ വായിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാല്, ഇതിങ്ങനെയാ അവര് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി അവർ വിശ്വസിച്ച് ആദ്യം മുതൽ കണ്ടതും കേട്ടതും വചനത്തിന്റെ ശുശ്രൂഷകന്മാർ നമുക്ക് പരമേൽപ്പിച്ചതും. ലൂക്കോസ് സുവിശേഷകനാണെന്ന് അറിയാലോ, അപ്പോസ്തലനല്ല, ലൂക്കോസ് പിന്നെ അറിയിപ്പുകാരനാണ്. ഈ 70 അറിയിപ്പുകാരിൽ ഒരാളാണെന്നാണ് വൈപ്പ്. ഈ ലൂക്കോസും മർക്കോസും ബാക്കിയുള്ളവരാണ് യോഹന്നാനും മത്തായും മാത്രമേ ഉള്ളൂ. സ്ലീഹ 12 അപ്പോസ്തലന്മാരിൽ ഉൾപ്പെടുന്ന മത്തായും യോഹന്നാനും ഉള്ളൂ. മർക്കോസും ലൂക്കോസും അറിയിപ്പുകാരാണ്, 70 പേരിൽ ഉൾപ്പെടുന്നവരാണ്. അതിനുശേഷം വരുന്ന പേരെയാണ് നമ്മൾ അപ്പോസ്തലിക പിതാക്കന്മാർ എന്ന് പറയുന്നത്. അവരിൽ അവരുടെ പിന്തുടർച്ചക്കാരായിട്ട് വരുന്നവർ കേട്ടോ. അപ്പൊ അതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുന്ന എന്റെ അതൊക്കെ എല്ലാം അറിയാവുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ പാപ്പിയാസ് എഴുതി വെച്ചു, പിതാക്കന്മാരിൽ നിന്ന് ഞാനും സൂക്ഷ്മമായി പഠിച്ചു, ഓർമ്മിക്കുന്ന എല്ലാത്തിനെ കുറിച്ചും പ്രസ്താവിക്കാൻ എനിക്ക് മടിയില്ല എന്ന് പറയുമ്പോ, ലൂക്കോസ് ലേഖനം എഴുതി ക്ഷമിക്കണം സുവിശേഷം എഴുതി തുടങ്ങിയ പോലെ തന്നെ ഇവിടെ പാപ്പിയാസിന്റെ ഒരു പ്രസ്താവന നമ്മൾ കാണുകയാണ്. അപ്പോ അന്ത്രയോസോ പത്രോസോ ഫിലിപ്പോസോ തോമസോ യാക്കോബോ യോഹന്നാനോ മത്തായിയോ എന്തു പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഈ കോട്ടല്ല നമ്മൾ കാണുന്നത്, എവിടുന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഐറേനിയസും യൂസേപ്പിയസും തുടങ്ങിയ പിതാക്കന്മാര് ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം തലമുറകൾ കൈമാറി സജീവമായ പാരമ്പര്യമായിട്ട് സഭയിൽ നിലനിൽക്കുന്നുവെന്ന് പാപ്പിയാസ് സാക്ഷിക്കുന്നു. അതാണ് നമ്മുടെ ഉപദേശം. ഞാൻ ആ വിഷയത്തെ പറ്റി ദിവസം സംബന്ധമായി തന്നെ ഇനിയുള്ള ഞാൻ അവസാനം പറഞ്ഞ ഈ രണ്ട് പ്രധാന തലക്കെട്ടുകളുണ്ടല്ലോ, വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വേദപുസ്തകത്തിനോട് നമ്മുടെ സമീപനം എങ്ങനെയാണ്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഇത്രയും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിലനിൽക്കെ തന്നെ ചില കുറവുകളൊക്കെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വാക്യം ഞാൻ വായിപ്പിക്കാം, സമയം ലഭ്യമാകുന്നതനുസരിച്ച്. അത് പിന്നീട് വെച്ചേക്കുന്നതായതുകൊണ്ട് പിന്നത്തേക്ക് അത് മാറ്റിവെക്കും. അപ്പോൾ ഈ പിതാക്കന്മാർ ഉപദേശം തലമുറകളായിട്ട് കൈമാറി, അത് വാമൊഴി പാരമ്പര്യമാണ്. ഞാൻ പറഞ്ഞു എഴുതി വെച്ചത് മാത്രമല്ല, വാമൊഴി പാരമ്പര്യമായിട്ട് ലഭിച്ചത് പിന്നീട് എഴുതി വെച്ചിട്ടുണ്ട്. 27 പുസ്തകങ്ങളിൽ ഇല്ലാത്ത ധാരാളം കാര്യങ്ങൾ പിന്നീട് എഴുതി വെച്ചിട്ടുണ്ട് വാമൊഴിയായിട്ട് അന്ന് നിലനിന്നത്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒന്ന് ഓർത്തിരിക്കണം. അത് ഈ വിഷയം പറഞ്ഞതുകൊണ്ട് വെളിപാട് പുസ്തകം അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാത്ത ഈ പുസ്തകത്തിനോട് കൂട്ടുകോ കുറച്ചോ ചെയ്തിരുന്നോട്.
ഏത് പുസ്തകം സാറിന്?
വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യം.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം
നീക്കിക്കളയും.
ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ വരേണം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും.
ഓക്കെ. അപ്പൊ ഈ പുസ്തകം, ഇത് ഞാൻ ഈ വിഷയം പഠിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചപ്പം, ഈ വേദപുസ്തകം മാത്രം മതി എന്ന് പറയുന്നവര് പറയുന്ന ഈ പുസ്തകം, ഒരുപാട് പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന ഈ പഴയ നിയമത്തിലെ 38 പുസ്തകവും പുതിയ നിയമത്തിലെ 27 പുസ്തകമാണോ ഈ പുസ്തകവും? നീ 18 നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാ തോന്നുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും, വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക രണ്ട് വാക്യം ഈ പ്രവചന പുസ്തകം, ഈ പുസ്തകം ഈ പ്രവചന പുസ്തകം. അപ്പോ വളരെ കൃത്യമായി ഈ രണ്ട് വാക്യങ്ങൾ ഉദ്ദേശിക്കുന്ന സത്യത്തിൽ ഏത് പുസ്തകത്തെ പറ്റിയാ? വെളിപാട് പുസ്തകത്തെ പറ്റിയാ അല്ലേ? അതല്ലാതെ 39 27 കൂടെ കൂടിയ പുസ്തകത്തെ അവസാനം ഈ വെളിപാട് പുസ്തകം വന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് 66 പുസ്തകങ്ങളെ പറ്റി മാത്രമാണോ എഴുതിയിരിക്കുന്നത്? അല്ല, അങ്ങനെയാണ് കത്തോലിക്ക സഭ അപ്പോക്രിഫ എന്ന് പറഞ്ഞ പുസ്തകം ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ പുസ്തകങ്ങൾ ഈ പുസ്തകത്തിന്റെ എണ്ണം കൂടുതലും കുറവുണ്ട്. മനസ്സിലായോ? അപ്പൊ കാനനൈസ് ചെയ്തപ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യത്യാസം വന്നു. ഈ എഴുതിയത് മാത്രം മതി എന്ന് പറയുന്നവർ പറയുന്ന ഒരു വാക്യായിട്ട് ഇത് നിങ്ങള് നിങ്ങൾ പഠിക്കുമ്പം ഈ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇനി ഇത് തെറ്റിപ്പോകരുത്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന എന്നോട് നിങ്ങൾ വെളിപാട് പുസ്തകത്തിന്റെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? ആ വെളിപാട് പുസ്തകത്തിനോട് കൂട്ടു കുറയ്ക്കുകയരുതെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ വെളിപാട് പുസ്തകത്തിനോട് 26 പുസ്തകങ്ങളും കൂടെ കൂട്ടി വെച്ചില്ലേ? അങ്ങനെയല്ലേ 27 കിട്ടിയത്? ഞാൻ ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 27 പുസ്തകങ്ങൾ കിട്ടിയത് ഈ വെളിപാട് പുസ്തകത്തിനോട് 26 പുസ്തകങ്ങളും കൂടെ കൂട്ടി വെച്ചപ്പോഴാണ് 27-ാമത്തെ പുസ്തകമായ വെളിപാട് പുസ്തകം. അതല്ലാതെ ഈ 66 പുസ്തകങ്ങളെ പറ്റി അല്ല എഴുതിയേക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനുഷ്യനെ മറിച്ചു കളയുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കും. എഴുതി വെച്ചത് മാത്രം മതി. അപ്പൊ ഇനി ആരാ ഈ പറയുന്ന സോളാ സ്ക്രിപ്ചർ എന്ന് പറയുന്ന പുള്ളികൾ ആരേലും ആണോ 27 നിശ്ചയിച്ചത്? സോളാ സ്ക്രിപ്ചർ എന്ന് ചിന്താഗതി തന്നെ ഉണ്ടായത് 16th century. അപ്പൊ അവരാരുമല്ല ഇത് നിശ്ചയിച്ചത്. സഭയിൽ ആദ്യകാലം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആണ് ഈ പുസ്തകം തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏത് പുസ്തകം? ഈ 66 എന്ന മറ്റുള്ളവർ പറയുന്ന, അല്ലെങ്കിൽ 76-ഓ 80-ഓ ഒക്കെ പുസ്തകങ്ങളുള്ള ഈ പുസ്തകം പുറത്തു വന്നിരിക്കുന്നത് സഭ വഴിയായിട്ടാണ്. എന്നിട്ട് ഈ ഇടയ്ക്കൊരു ഉപദേശം പൊട്ടിമുളച്ചു വന്നിട്ട് എഴുതിയത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ്. നമ്മൾ പഠിക്കുന്നവരായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അപ്പോസ്തല പിതാക്കന്മാരെയും മറ്റുള്ള ഇതിനകത്ത് ഉൾപ്പെടാത്ത പുസ്തകങ്ങളും പഠിക്കുമ്പോൾ അതെല്ലാം ദൈവനിവേശിതമായിട്ട് നമുക്ക് ലഭിച്ചതാ. ഈ 66-ണത്തിനകത്ത് വന്നിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ വെളിപാട് പുസ്തകത്തിനെ പറ്റി എഴുതിയേക്കുന്ന ഈ വാക്യം കോട്ട് ചെയ്തിട്ട് ഇനി ആരും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്. ആര് പറഞ്ഞു? ഇതിനോട് 26 കൂട്ടി വെച്ചത് കൊണ്ടാ 27 കിട്ടിയത്, അല്ലെങ്കിൽ 27 കിട്ടത്തില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ബാധ മുഴുവൻ അത്താനാസിയസ് എന്ന് പറയുന്ന പിതാവിന്റെ തലയിലോട്ട് വരണം അല്ലേ? അദ്ദേഹം ഇതെല്ലാം 27 ക്രോഡീകരിച്ചതെന്നാ പറയുന്നത് നമ്മൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെയല്ല വേദപുസ്തകത്തെ പറ്റി പഠിക്കുക. അത് നമ്മൾ മറ്റൊരു വിഷയം തുടർന്ന് വരുന്ന വിഷയമാ. എന്നാലും ഞാൻ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം തലമുറകൾ കൈമാറി സജീവമായ പാരമ്പര്യമായിട്ട് സഭയിൽ നിൽക്കുന്നു എന്ന് പാപ്പിയാസ് സാക്ഷിക്കും. ആദിമ സഭയിൽ യോഹന്നാൻ ശ്ലീഹായെ കൂടാതെ മൂപ്പനായ ഒരു യോഹന്നാനും ഉണ്ടായിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹമായിരിക്കണം ഒരു പക്ഷേ വെളിപാട് പുസ്തകവും യോഹന്നാന്റെ പേരുള്ള ലേഖനങ്ങൾ എഴുതിയതെന്ന് അനുമാനിക്കുന്നവരും ഉണ്ട്. അതിന്റെയൊക്കെ സൂചനകൾ ഈ പാപ്പിയാസിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് തന്നെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളത് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഇപ്പൊ മോശയുടെ പേരിൽ എഴുതിയേക്കുന്ന പുസ്തകം 5 പഞ്ചഗ്രന്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് മോശ മരിച്ചടക്കപ്പെട്ടു, വിസ്കാരുടെ കൊടുമുടിയിൽ മരിച്ചടക്കപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മോശയാണ് ആ പുസ്തകം എഴുതിയത്. മോശ എഴുതിയ അവിടൊക്കെ പിന്നെ മോശ സ്വന്തം കാര്യത്തെ പറ്റി എഴുതി വെച്ചു. നമുക്ക് തന്നെ പിസ്കാരുടെ മുകളിൽ അടക്കിയാണ് ഇല്ല. അപ്പം ഈ ഓദർഷിപ്പ് നിങ്ങൾ ഇതെല്ലാം പഠിച്ചപ്പോ മനസ്സിലായല്ലോ. ചില ആട്രിബ്യൂട്ടഡാ, കുറെ ഓദർഷിപ്പ് എന്ന് പറയുന്ന കുറെ ആട്രിബ്യൂട്ടഡാ കേട്ടോ. പക്ഷെ അത് പൊതുവിൽ നമ്മളത് മോശയുടെ പഞ്ചഗ്രന്ഥമറയിത്താടെ പുസ്തകമായിട്ട് നമ്മൾ എടുക്കുകയും ചെയ്യും. അങ്ങനെ അതിനോട് ചോദ്യം ചെയ്യാനോ ബഹളം വെക്കാനോ ഒന്നും പോകാതെ, പക്ഷെ വേർഡ് ബൈ വേർഡായിട്ട് അല്ലെ ലിറ്ററലായിട്ട് അല്ലെങ്കിൽ ആക്ഷരികമായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി അരിസ്റ്റിയോണെന്ന് പറയുന്ന ഒരു മൂപ്പനെയും പാപ്പിയാസ് പലപ്പോഴും ഉദ്ധരിക്കുന്നുണ്ട്. സുവിശേഷ രചനകളെ കുറിച്ച് പാപ്പിയാസ് പറയുന്നത്, പത്രോസിന്റെ വ്യാഖ്യാതാവായപ്പോൾ കർത്താവിന്റെ വാക്കുകളെയും പ്രവർത്തികളെയും പറ്റി മർക്കോസ് ക്രമാനുഗതമല്ലെങ്കിലും ഓർത്ത സംഗതികളെല്ലാം വ്യക്തമായിട്ട് എഴുതി. മർക്കോസ് കർത്താവിന്റെ അനുയായിയോ ശിഷ്യനോ ആയിരുന്നില്ല, എന്നാൽ പിന്നീട് അപ്രകാരമായി തീരുന്നു. മത്തായി എബ്രായ ഭാഷയിൽ കർത്താവിന്റെ ഉപദേശങ്ങൾ ക്രോഡീകരിച്ചു. വേദപുസ്തക വായനയ്ക്ക് പാപ്പിയാസിന്റെ സാക്ഷ്യങ്ങൾ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ പാപ്പിയാസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുക. മർക്കോസിന്റെ കാര്യം, മത്തായിയുടെ കാര്യം ഒക്കെ എഴുതിയേക്കുന്ന ഒരു പുസ്തകമാണ് പാപ്പിയാസിന്റെ ലേഖനം എന്ന് പറയുന്നത്. അതും ഈ അപ്പോസ്തലിക പിതാക്കന്മാർ ഫാദേഴ്സിൽ വരുന്ന വർണ്ണമാണ്. അതാണ് നമുക്ക് അത് തൽക്കാലം അത് അവസാനിപ്പിക്കാം. ഏഴാമത്തേത് 7th one is പോളികാർപ്പോസ് സ്മിർണ, സ്മിർണയിലെ പോളികാർപ്പോസ്. ഈ വർഷം നമുക്ക് പഠിക്കാനായിട്ടുണ്ടല്ലോ അല്ലെ? പോളികാർപ്പോസ് അല്ലേ നമ്മളൊരു ഫാദർ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊന്ന് പരാമർശിച്ചു പോവുകയാണ്. സ്മരണയിലെ കാരണം കയ്യിൽ പലരുടെയും കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും ചിലര് വായിക്കാത്തവരുണ്ടായിരിക്കാം. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമുക്ക് ക്യാൻസർ മാത്രം മതിയതുകൊണ്ട് അത് മാത്രം നോക്കി പരീക്ഷ മാത്രം ഉദ്ദേശിച്ച് ചിലപ്പോൾ അങ്ങനെ ചെയ്തവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒന്ന് കർക്കും കൂടെ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്മരണയിലെ ബിഷപ്പായിരുന്ന പോളികർപ്പോസ് വാർദ്ധക്യത്തിൽ രക്തസാക്ഷിയായിട്ട് മരിച്ചു. പ്രാഥമിക സഭ വളരെ അഭിമാനത്തോടെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം കൊണ്ടാടിയിരുന്നു. സ്മരണയിലെ സഭ തയ്യാറാക്കിയ പോളികർപ്പോസിന്റെ രക്തസാക്ഷിത്വം എന്ന കൃതിയിൽ നിന്നും ഐറേനിയോസിൽ നിന്നുമാണ് പോളികർപ്പോസിനെ കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ ലഭിക്കുന്നത്. ഏഷ്യ മൈനറിലെ സ്മിർണ എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന പോളികർപ്പോസ് യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായിരുന്നു. സ്മിർണയിലെ ബിഷപ്പായി അദ്ദേഹത്തെ നിയമിക്കുന്നതും യോഹന്നാൻ ശ്ലീഹ തന്നെയാണെന്ന് തെർത്തുല്യൻ പറയുന്നു. നിങ്ങൾ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യന്മാർ ഒത്തിരി പേര്, അതിന് കാരണമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ യോഹന്നാനാണ് അവസാനം വരെ ജീവിച്ചിരുന്നൊരു സ്വാഭാവിക മരണം പ്രാപിച്ചത്. അപ്പൊ അദ്ദേഹം പത്മോസിലേക്ക് നാടുകടത്തപ്പെടുകയൊക്കെ ചെയ്ത സമയത്ത് ധാരാളം പേരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ സാധ്യത യോഹന്നാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ധാരാളം പേര് യോഹന്നാന്റെ ശിഷ്യന്മാരായിരിക്കും അവരിൽ നിന്നുള്ള എഴുത്തുകളും ലേഖനങ്ങളും ഒക്കെ നമ്മൾ കൂടുതൽ പഠിക്കുകയും ചെയ്യുന്നതെന്ന് പ്രായോഗിക തലത്തിൽ ചിന്തിക്കാനായിട്ട് ഉദ്ബോധിപ്പിക്കും. കാരണം മാർത്തോമാസിലേ ഇന്ത്യയിലേക്ക് പോകുന്നു, ഇന്ത്യയിലേക്ക് പോകുന്ന ഇവിടെ രക്തസാക്ഷി മരണം പ്രാപിച്ചു. അങ്ങനെ ഓരോ ശിഷ്യന്മാർ പലയിടങ്ങളിലേക്ക് പോവുകയും രക്തസാക്ഷി മരണം നേരത്തെ തന്നെ പ്രാപിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ധാരാളം ശിഷ്യന്മാർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. അപ്പോ സ്മരണയിലെ ബിഷപ്പായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നതും യോഹന്നാൻ ശ്ലീഹ തന്നെയാണെന്ന് തെർത്തുല്യൻ പറയുന്നു. യഹൂദന്മാരുടെയും പ്രജാതികളുടെയും പീഡകളിൽ നിന്നും വേദവിരീതങ്ങളിൽ നിന്നും അദ്ദേഹം സംരക്ഷിക്കുക എന്ന ശ്രമകരമായ ദൗത്യമായിരുന്നു പോളികർപ്പോസ് നിർവഹിക്കാനായിട്ടുണ്ടായിരുന്നു. വേദവിരീതികളോട് വളരെ കർക്കശ നിലപാടായിരുന്നു പോളികർപ്പോസ് പുലർത്തിയിരുന്നത്. ഒരിക്കൽ വഴിയിൽ വെച്ച് ജ്ഞാനവാദിയായ മാർസിയോൺ എന്ന വേദവിരീതിയെ പോളികർപ്പോസ് കണ്ടുമുട്ടി. ഈ മാർസിയോണിസം ഒക്കെ നോസ്റ്റിക് ചിന്താഗതി, ഈ ജ്ഞാനവാദം എന്ന് പറയുന്നത് അതിന്റെ പല ഈ ജ്ഞാനവാദത്തിന്റെ പല അനുരണനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനവാദം എന്ന് പറയുന്നതിനകത്തെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് യഥാർത്ഥ അറിവിലേക്ക് വരിക, ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം പ്രാപിക്കുക. യഥാർത്ഥ അറിവിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ പറ്റിയുള്ള വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകും. അവരുടെ ഒരു ചിന്താഗതിയാണ് മാറ്റർ ഈസ് ഈവിൾ, പദാർത്ഥം തിന്മയാണ്. അതുകൊണ്ട് ശരീരം തിന്മയാണെന്നും നമ്മുടെ ആത്മാവുണ്ട്, ആ ആത്മാവ് അതിനെ നൽകിയവന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോവുക മാത്രമാണ് രക്ഷയ്ക്ക് മുഖാന്തരമെന്നും നമ്മുടെ ഹൈന്ദവ ധർമ്മശാസ്ത്രം അല്ലെങ്കിൽ ഹൈന്ദവ വേദശാസ്ത്രമൊക്കെ പിന്നീട് ധർമ്മശാസ്ത്രമൊക്കെ പിന്നീട് അങ്ങനെ ഉണ്ടായതാ, ഈ ഒരു ജ്ഞാനവാദ ചിന്താഗതിയിൽ നിന്നൊക്കെ ഉണ്ടായതാ. അതുകൊണ്ടാണ് അവര് ഒരു പക്ഷേ ഡെഡ് ബോഡി അങ്ങ് ഉണ്ടെങ്കിലും അത് കരിക്കാനായിട്ടൊക്കെ മടിയില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ശരീരം മാറ്റർ ഈസ് ഈവിൾ, പദാർത്ഥം തിന്മയായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് ശരീരം, യേശുക്രിസ്തു ശരീരം സ്വീകരിച്ചുവെങ്കിൽ മാറ്റർ ഈസ് നോട്ട് ഈവിൾ, പദാർത്ഥം തിന്മയല്ല. ആ ശരീരത്തെയും കൂടി ദൈവം പുതിയൊരു ഫോർമിലേക്ക് മാറ്റും. അതിന് സ്വാഭാവികമായ ഡീകേ ആകാൻ തക്കവണ്ണം സ്വാഭാവികമായ എന്തുവാ ലോകപ്രകാരമുള്ള പ്രകൃതിയിലേക്ക്, മണ്ണിലേക്ക് ചേരുക. മനുഷ്യൻ ഈ മണ്ണാകുന്നു, ഈ മണ്ണിലേക്ക് തന്നെ ചേരുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ശരീരം അടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അത് ധാരാളം വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ധാരാളം പേര് ക്രിമേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെയുള്ളതും, അല്ലെങ്കിൽ പിന്നീട് സഭ പ്രത്യേക സാഹചര്യത്തിൽ അത് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ 12,000 വർഷം അതിന് ശരീരം പദാർത്ഥം തിന്മയാണ് എന്നുള്ള ചിന്താഗതി അല്ലെ അത് കത്തിച്ചു കളയാനോ ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നതെന്ന് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെക്കുക. അതിന്റെ ഒത്തിരി തർക്കവിതർക്കങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ ജ്ഞാനവാദം പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ജ്ഞാനവാദം, ആത്മാവ് മാത്രമേ ഉള്ളൂ, ബാക്കി ശരീരം ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് ശരീരത്തിൽ കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ശരീരം, അതുകൊണ്ട് അതിനെ ശ്വാസപ്പ നമ്മൾ അണിയിക്കുന്നത്. ശ്വാസപ്പ അണിയിക്കുക എന്ന് പറഞ്ഞാല് കർത്താവിന്റെ ശരീര രക്തങ്ങൾ മൂടുന്നതിന് വേണ്ടി, വിശുദ്ധ കുർബാനയും മൂടുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ശ്വാസപ്പ. ആ ശ്വാസപ്പ നമ്മള് ഞാൻ വീണ്ടും പറയുന്നു, നേരത്തെ പറഞ്ഞിട്ടുള്ള എന്നാലും വീണ്ടും പറയുക, ഈ മനുഷ്യർ ചെല്ലുന്നവര് കഷത്തിൽ ഒരു ശ്വാസപ്പായി മടക്കി വെച്ചുകൊണ്ട് കൊണ്ട് വീടരുത്. അത് ഈ പഠിക്കുന്നവരെങ്കിലും ഇനിയെങ്കിലും ഈ തെറ്റ് ആവർത്തിക്കരുത്. നിങ്ങളൊരു പുഷ്പചക്രം കൊണ്ടുവച്ചു, അത് കുഴപ്പമില്ല. അത് കൊണ്ടുവന്ന ബുദ്ധിമുട്ടാണ് അവിടെ കാണും ചുണർ ഭൂമിന്റെ അടുത്ത് ചെന്ന് കാണാറുള്ള പഠിച്ചു കൊണ്ടുപോയി വെക്കുക. ശ്വാസപ്പായ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന മൂടാൻ വേണ്ടി ഉപയോഗിച്ച അതേ ശോശപ്പായിൽ ഒരെണ്ണം ഇടവകയിലെ പുരോഹിതൻ അർപ്പിക്കേണ്ടത്, അത് ട്രസ്റ്റി അല്ല അർപ്പിക്കേണ്ടത്, പുരോഹിതന് അർഹതപ്പെട്ട കാര്യം, അത് പുരോഹിതന്മാരും ട്രസ്റ്റിമാരെ അങ്ങ് ഏൽപ്പിക്കും ചെയ്തോളാം എന്ന് പറഞ്ഞു. അതൊക്കെ തെറ്റാ, ബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാ ഇതൊക്കെ. അപ്പൊ പുരോഹിതൻ വേണം ആ ശോശപ്പ് അണിയിക്കാനായിട്ട്. അതിന്റെ അർത്ഥം ഇനി ചുമ്മാമത്തായി അല്ലെ പോകുന്നത്, ഇദ്ദേഹം കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ചതാണ്, അദ്ദേഹത്തിന് ഒരു ഉയർപ്പ് വലിയ പ്രത്യാശയുണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷം 6:53-54 വാക്യങ്ങളാണ്. വായിച്ചോട്ടെ, യോഹന്നാൻ 6:53, യോഹന്നാൻ സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 6:53-54.
യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
എന്റെ മാംസം ാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പഠിച്ചിട്ടുള്ള ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ അവിടെ നടത്തിക്ക് അച്ഛനെട്ടാ വിചാരി ഇങ്ങോട്ട് മാറി എട്ടാ മതി എന്ന് പറഞ്ഞേക്ക. അതിനുവേണ്ടിയല്ല ഞാന് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി മനസ്സിലാക്കി തിരുത്തട്ടെ. അതല്ല നമ്മളെ എട്ടാരെ പഠിപ്പിക്കാനൊന്നും പോയി, നമ്മള് പഠിക്കുമ്പോ നമ്മള് പഠിച്ചു പോവുക എന്നുള്ളതേ ഉള്ളു. അതേ ഓക്കെ. അപ്പൊ അതാ ജ്ഞാനവാദത്തെ പറ്റി പറയാം. അപ്പൊ ഈ ജ്ഞാനവാദത്തിന്റെ പിന്നീട് ഫിലോസഫി എല്ലാം ഉണ്ടായിരിക്കുന്നത് ജ്ഞാനവാദത്തെ അടിസ്ഥാനമാണ്. നോസ്റ്റിസിസം, ജ്ഞാനവാദം എന്നുള്ളത് കേൾക്കുമ്പോ ഇനി മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം സൂചിപ്പിക്കും. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ദാർശനിക ചിന്തകളെല്ലാം ഡെവലപ്പ് ചെയ്ത് പല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോ അതിൽ നിന്ന് ധാരാളം സിസ്റ്റംസ് വേദവിപരീതങ്ങളൊക്കെ ഉടലെടുക്കാനായിട്ട് ഇടയായിട്ടുമുണ്ട്. ഇപ്പൊ തെർത്തുല്യൻ സ്മിർണായിലെ ബിഷപ്പായി അദ്ദേഹത്തെ നിയമിക്കുന്നതും യോഹന്നാൻ സ്നേഹാ തന്നെയാണെന്ന് തെർത്തുല്യം പറയുന്നു. യഹൂദന്മാരുടെയും പ്രജാതികളുടെയും പീഡകളിൽ നിന്നും വേദവിചീതങ്ങളിൽ സഭയെ സംരക്ഷിക്കുക എന്ന ശ്രമകരമായ ദൗത്യമായിരുന്നു പോളികർപ്പോസ് നിർവഹിക്കാനായിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്ന ജ്ഞാനവാദിയായ മാർസിയോൺ എന്ന വേദവിചീതിയെ പോളികർപ്പോസ് കണ്ടുമുട്ടി. എന്നെ മനസ്സിലായോ എന്ന് പോളികർപ്പോസിനോട് മാർസിയോൺ ചോദിച്ചു. പോളികർപ്പോസ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു, മനസ്സിലായി. ദ ഫസ്റ്റ് ബോൺ ഓഫ് ഡെവിൾ, അല്ലെ, സാത്താന്റെ ആദിജാതൻ എന്ന് മറുപടി പറഞ്ഞു. യേശുക്രിസ്തു വിചാരിച്ചതിനെ പറ്റി പറയുന്നതല്ല, നീ നുണയനെ നുണയത്തെ അപ്പനും ആകുന്നു എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഒരു മറുപടിയാണ് മാർസിയോണെ കണ്ടപ്പോ പറഞ്ഞത്, നീ സാത്താന്റെ ആദിജാതനാന്ന് പറഞ്ഞു. അതാണ് സ്മരണയിലെ പോളികർപ്പോസ് പറഞ്ഞ ഒരു കാര്യം പൊട്ടിയത്. അന്ത്യോക്യയിലെ ഇഗ്നാത്തിയോസിന്റെ റോമിലേക്കുള്ള രക്തസാക്ഷി യാത്രയിൽ സ്മരണയിലെത്തുകയും പോളികർപ്പോസിന്റെ അതിഥിയായി താമസിക്കുകയും ചെയ്തത് പോളികർപ്പോസിന് വലിയ സന്തോഷവും പ്രോത്സാഹനവുമായിരുന്നു. രണ്ടുപേരെ നമ്മൾ ഇപ്രാവശ്യം പഠിച്ചുകൊണ്ടിരിക്കും. പോളികർപ്പോസിന്റെ രക്തസാക്ഷിത്വ വൃത്താന്തം രക്തസാക്ഷിത്വ വൃത്താന്തങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പോളികർപ്പോസ് ബന്ധനസ്ഥനായി പോകുന്ന കാര്യം വിവരിച്ചു കഴിഞ്ഞതിന് ശേഷം രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറയുന്നു. പോളികർപ്പോസ് പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ ഭരണാധികാരി പറഞ്ഞു, ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു എന്ന് ശപഥം ചെയ്താൽ ഞാൻ നിങ്ങളെ വിട്ടയക്കും. വന്നി വയോധികനായ പോളികർപ്പോസ് ചരിത്ര പ്രസിദ്ധമായ ഉത്തരം നൽകി. 86 സംവത്സരം ഞാൻ അവനെ സേവിച്ചു. അവൻ ഇന്നുവരെ എന്നോടൊന്നും അന്യായമായി പ്രവർത്തിച്ചിട്ടില്ല. അപ്രകാരമുള്ള എന്നെ വീണ്ടെടുത്ത് എന്റെ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറഞ്ഞു? അപ്പൊ ഇത് പറയുമ്പോ എത്ര വയസ്സുണ്ട്? 86 വയസ്സുണ്ട്. 86 വത്സരം ഞാൻ അവനെ സേവിച്ചു എന്ന് പറയും. കോപാന്തരായ അധികാരികൾ അദ്ദേഹത്തെ അഗ്നിയിലെ ചെറിഞ്ഞു. ആ വിശുദ്ധനെ ഗ്രസിക്കുവാൻ മനസ്സിലാതെ അഗ്നി ഒരു കുടം പോലെ ചുറ്റുനിന്നു. അപ്പോൾ അവർ അദ്ദേഹത്തെ വെട്ടിക്കൊന്ന് മൃതശരീരം ചിറയിൽ ദഹിപ്പിച്ചു. വിശ്വാസികൾ വന്ന ഭൗതികാവശിഷ്ടങ്ങളെടുത്ത് പ്രത്യേക സ്ഥലത്ത് സംസ്കരിച്ചു. ആണ്ടുതോറും അദ്ദേഹം രക്തസാക്ഷിയായ ദിവസം വിശ്വാസികൾ അവിടെ കൂടി വരികയും അദ്ദേഹത്തെ ഇതെല്ലാം രക്തസാക്ഷികളെ അനുസരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നു. ഇങ്ങനെയൊക്കെയാകാം ആദിമ സഭയിൽ പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ ആഘോഷിക്കുകയും അവരുടെ തിരുശേഷിപ്പുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായത്. അവരുടെ തിരുശേഷിപ്പുകളെ ബഹുമാനിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, എന്നാലും വായിച്ച അപ്പോസ്തല പ്രവർത്തനങ്ങള് 19 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ ഒന്ന് വായിച്ച്.
ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണയായ വീര്യ പ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റോമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ശേഷാന്തിരികൾ
അപ്പോ അതാണൊരു കാര്യം. പൗലോസ് ശ്ലീഹായുടെ ദേഹത്തു നിന്ന് റൂമാല് ഉത്തിരിയും കൊണ്ടുവന്നിട്ടപ്പോഴ് അത് ഒരു സൗഖ്യമായി. അപ്പൊ അതിന് പോലും രോഗശാന്തി കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പഠിച്ചപ്പോ കണ്ടല്ലോ, 13 അധ്യായത്തിലാണെന്ന് എന്റെ വിചാരം. നമ്മുടെ ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോഴ് ഒരാള് ജീവിച്ചെഴുന്നേറ്റ് വന്നതായിട്ട് നമ്മള് പഠിച്ചല്ലോ. അതാണ് 21 വാക്ക് എന്ന് വായിച്ച് ഒരു സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ നമ്പർ 13 വേഴ്സ് നമ്പർ 21 അല്ലേ?
ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണു. ഏലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു.
അപ്പോ ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോഴ് ജീവിച്ചു. പഴയ നിയമത്തിൽ അസ്ഥികൾക്ക് അല്ലെങ്കിൽ ജോസഫിന്റെ അസ്ഥികളെ പിതാക്കന്മാർ 430 വർഷത്തിന് ശേഷം അല്ലേ മമ്മിഫൈ ചെയ്തിട്ട് പിന്നെ അവർ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കനാൻ ദേശത്തേക്ക് വരുന്ന സമയത്ത് ജോസഫിന്റെ അസ്ഥികളെയും കൂടെ കൊണ്ടുവന്നു. അപ്പൊ അതിനെ ബഹുമാനിക്കുന്നു. അല്ലെങ്കിൽ ഈ ഏലീശായുടെ അസ്ഥികൾക്ക് രോഗസൗഖ്യം കൊടുക്കാനായിട്ട് സാധിക്കുന്നു, ജീവൻ കൊടുക്കാൻ സാധിക്കുന്നു. പൗലോസ് ശ്ലീഹായുടെ റൂമാല് ഉത്തിരിയുമ്പോ പോലും രോഗശാന്തി കൊടുക്കുന്നു. അല്ലെങ്കിൽ പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും വീഴേണ്ടതിന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ വായിച്ചു പോകേണ്ട സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അത് ആ ഒരു ചിന്താഗതിയും പിന്നീട് ഈ പോളികാർപ്പസിനെ പോലെയുള്ള പിതാക്കന്മാരുടെ ഓർമ്മ ദിവസം ആചരിക്കുകയും അവരുടെ അസ്ഥികളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന പതിവ് ഇതെല്ലാം ഏതോസത്തിനകത്തും ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പോളികാർപ്പസ് ഫിലിപ്പിയർക്ക് 2 ലേഖനങ്ങളും മറ്റു പല ലേഖനങ്ങളും എഴുതിയതായിട്ട് വിശ്വസിക്കപ്പെടുന്നു. അതിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ഒരു ലേഖനം മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. അത് AD 135 എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വേദശാസ്ത്രവും സന്മാർഗ ഉപദേശവും സമ്മിശ്രമായി കത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ വഹിച്ച് നമ്മൾക്ക് വേണ്ടി മറുവിലയായി മരിച്ചു എന്നത് ഞാൻ രേഖപ്പെടുത്തുന്നു. 8 വാക്യം. പുരോഹിതന്മാർ എല്ലാവരോടും അനുകമ്പയും ദൈവം ഉള്ളവരും കൃത്യപ്രയോജനം തിരിച്ചുകൊണ്ടുവരുന്നവരും രോഗികളെ സന്ദർശിക്കുന്നവരും അനാഥരെയോ വിധവകളെയോ ദരിദ്രരെയോ ഉപേക്ഷിക്കാത്തവരും എപ്പോഴും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ നന്മയായുള്ളത് പ്രവർത്തിക്കുന്നവരും ആയിരിക്കണം. അവർ പരിപൂർണമായി കോപത്തിൽ നിന്നും മുഖസ്തുതിയിൽ നിന്നും ഉയർത്തി നിൽക്കുന്നവരും ആയിരിക്കണം. അവർ ദ്രവ്യാഗ്രഹത്തിൽ നഗരയായിരിക്കട്ടെ. പാപത്തിന്റെ കാര്യത്തിൽ നാം എല്ലാവരും ഒരുപോലെ കടക്കാരാണെന്ന് മനസ്സിലാക്കി അവർ ആരെക്കുറിച്ചെങ്കിലും ദോഷമായുള്ളത് കേട്ടാൽ അത് ഉടൻ വിശ്വസിക്കാത്തവരും ധൃതിയിൽ ആരെയും വിധിക്കാത്തവരും ആയിരിക്കണമെന്ന് പോളികാർപ്പസ് എഴുതി. പോളികാർപ്പസിന്റെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ചുള്ള ലേഖനം സ്മിർണയിലെ സഭ ഫിലോമിലിറ്റിയയിലെ സഭയ്ക്ക് എഴുതുന്ന ഒരു വിവരണമായിട്ടാണ് കാണുന്നത്. മാർസിയോൺ എന്ന ഒരു അജ്ഞാത വ്യക്തിയുടെ കയ്യടയാളോ അതിൽ വെച്ചിട്ടുണ്ട്. വളരെ വികാരഭരിതവും ഹൃദയസ്പർശിയുമാണ് അതിലെ വിവരണം. AD 185 185 എഴുതിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതാണ് അപ്പോസ്തോലിക് ഫാദേഴ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 7 പുസ്തകങ്ങൾ. ആദ്യ 3 ക്രിസ്ത്യാനികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് പ്രധാനമായും അപ്പോസ്തോല പിതാക്കന്മാരാണ്. അപ്പോസ്തോല പിതാക്കന്മാരുടെ അധികാരത്തിലാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്തീയ ജീവിത രീതിയിലേക്ക് പ്രവേശനം നേടിയവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നവര് അവയെ നയിക്കുന്നവരുമാണ് അവരുടെ പഠിപ്പിക്കൽ. പുതിയ നിയമത്തിലെ അപ്പോസ്തോലന്മാരുടെയും പഠിപ്പിക്കലിനെയും തുടർച്ച അപ്പോസ്തോലിക പിതാക്കന്മാർ കാണുവാൻ സാധിക്കുന്നുണ്ട്. പുതിയ നിയമ പുസ്തകങ്ങളെ പോലെ തന്നെയാണ് ആദ്യം അപ്പോസ്തോലിക പിതാക്കന്മാരുടെ കൃതികളെ കണക്കാക്കിയിരുന്നത്. അപ്പോസ്തോലന്മാരുമായി അടുത്ത ബന്ധം പുലർത്തിയവർ എഴുതിയതായതുകൊണ്ട് ഇവരുടെ ആധികാരികത ആരും ചോദ്യം ചെയ്തില്ല. ഇവരുടെ പ്രസക്തി എന്നും നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. അപ്പോൾ ആദ്യകാലത്തെ പിതാക്കന്മാരെല്ലാം ഇവരിൽ നിന്നൊക്കെ കോട്ട് ചെയ്തിരുന്നു. പിന്നീടാണ് ഈ സോളാ സ്ക്രിപ്ചർ ഒക്കെ ഉണ്ടായത്. 27 മാത്രം മതി എന്നും പറഞ്ഞു. അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കുന്നു. ഇനിയും അത് കൂടാതെ മറ്റു ചില പുസ്തകങ്ങളും കൂടെ ഉണ്ട്, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു എപ്പിസ്റ്റിൽ എന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് ഇത് കൂടാതെ എപ്പിസ്റ്റിൽ ഓഫ് പീറ്റർ പത്രോസിന്റെ ലേഖനം, ഇത് അപ്പോക്രിഫൽ എപ്പിസ്റ്റിൽസ് കേട്ടോ, അത് ദിവസത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറയും. ഈ പത്രോസ് എപ്പിസ്റ്റിൽ ഓഫ് പീറ്റർ പത്രോസ് യാക്കോബിന് എഴുതിയ കത്തുകളാണ് ഇതിന്റെ ഉള്ളടക്കം. ഇനി അതുകൂടാതെ ഒരെണ്ണം ലവോദിക്കിയ ലേഖനം 4 എഴുതിയെന്ന് കരുതുന്നതാണ്. ലവോദിക്കർക്ക് എഴുതിയ കത്തുകളാണ് എന്ന് പറയപ്പെടുന്നു. ആരെഴുതിയെന്ന് വ്യക്തതയില്ല. യഹൂദിക്കർക്ക് പൗലോസ്ലീഹ കത്തുകൾ എഴുതിയായിരുന്നു. നമുക്കറിയാം ഒരുപാട് പുസ്തകത്തിലെ ഏഴ് സഭകളിൽ ഒന്നാണ് ലഹൂദിക്ക സഭ. പൗലോസ്ലീഹ ലഹൂദിക്കർക്ക് കത്തെഴുതിയായിരുന്നു. അത് 27 പുസ്തകത്തിലൊന്നുമില്ല. പൗലോസ്ലീഹ എഴുതിയായിരുന്നു. കൊലോസ്യർ 4:16 വായിച്ചു. കൊലോസ്യർ ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 16. കൊലോസ്യൻ ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 16. എനിക്ക് ഭയങ്കര സ്പീഡാണല്ലേ.
നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലഹൂദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലഹൂദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്തു.
അതാണ്. അപ്പൊ പൗലോസ്ലീഹ ലഹൂദിക്കർക്ക് ലേഖനം എഴുതി. അത് എന്നിട്ട് പൗലോസ്ലീഹക്കാരോട് പറഞ്ഞു, നിങ്ങളേത് വായിച്ചിട്ട് ലഹൂദിക്കർക്ക് കൊടുക്കണം, അവിടുത്തെ നിങ്ങളും വായിച്ചോണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ 27 ഇല്ല അത്, മനസ്സിലായോ? പൗലോസ്ലീഹ എഴുതി. പക്ഷെ ഇപ്പൊ ഞാൻ പരാമർശിക്കുന്ന ഈ ലഹൂദിക്ക ലേഖനം എന്ന് പറയുന്ന അപ്പോക്രിഫൽ എപ്പിസ്റ്റിൽ ഓഫ് ലഹൂദിക്കൻസ് എന്ന് പറയുന്നത് അത് 4th century എഴുതിയത്, ആര് എഴുതിയെന്ന് അറിയാൻ മേല. അത് പൗലോസ്ലീഹ എഴുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കും. അതല്ല, പൗലോസ്ലീഹ എഴുതിയതല്ല. അത് കൂടാതെയുള്ള മറ്റൊരു അപ്പോക്രിഫൽ ലഹൂദിക്ക ലേഖനമാണ് കേട്ടോ. പഠിക്കുമ്പോ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളത്. ഇനി അത് കൂടാതെ മറ്റൊന്നാണ് പൗലോ ദ കറസ്പോണ്ടൻസ് ഓഫ് പോൾ ആൻഡ് സെനാക്കി. സെനക്ക എന്ന് പറയുന്നത് ഒരു സ്റ്റോയിക് ഫിലോസഫർ. നിങ്ങള് സെനേക്ക ദ യങ്ങർ, SENAC, സെനക്ക ദ യങ്ങർ എന്ന് അടിച്ചു കൊടുത്താല് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഫിലോസഫി സ്റ്റോയിക് ഫിലോസഫറാണ്. അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ പറ്റും. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും പൗലോസ്ലീഹയുടെ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹവും ഈ പൗലോസും തമ്മിലുള്ള 14 ലെറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്കിപ്പം PDF ഇതെല്ലാം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഈ ഡിഡാക്കെ, ദ ഗോസ്പിൾ ഓഫ് ജെയിംസ്, അങ്ങനെ മോസ്റ്റ് ഓഫ് ദി ബുക്സ്, ഞാൻ ഈ പറയുന്ന പുസ്തകങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്റെ PDF വേർഷൻ ഉണ്ടോ എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 60% പുസ്തകങ്ങളും PDF വേർഷൻ ആയിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഈ സെനക്കയുടെ ലേഖനമൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ, അത് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം തരുന്നതേ ഉള്ളൂ. പഠിക്കാൻ, ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള സമയമുള്ളവരും ഉണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് അത് ഇതൊക്കെ ഉപ്പും മുളകും കണ്ടോണ്ടിരിക്കാതെ ഇതൊക്കെ അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം, കൊടുത്ത് ഒന്ന് നോക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ സെനക്കായും പൗലോസും തമ്മിലുള്ള 14 കത്തുകളാണ് ഇതിലെ ഉള്ളടക്കം. പ്രവർത്തനങ്ങൾ പരസ്പരം വിശദീകരിക്കുന്ന കത്തുകളാണ് ഇത്. പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. കൂടാതെ റൈറ്റിംഗ്സ് ഓഫ് അബ്ഗാർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ഇത് നിങ്ങള് എനിക്ക്, എന്നോട് നമ്മുടെ ഒരാണ്ടി അതിനെ പറ്റി എഴുതി ചോദിച്ചായിരുന്നു. അബ്ഗാർ രാജാവിന്റെ, നിങ്ങൾ അബ്ഗാർ രാജാവിനെ പറ്റി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എല്ലാ പാതി നോയമ്പിലും നമ്മൾ കമ്മമൊക്കെ ചെയ്യുന്ന ഒരു രാജാവാണ് അബ്ഗാർ രാജാവ്. ഈ അബ്ഗാർ രാജാവ് യേശുക്രിസ്തുവിന് ഒരു എഴുത്തെഴുതി, യേശുക്രിസ്തുവിന് മറുപടി എഴുതി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അബ്ഗാർ 5-ാമനാണ് ആ രാജാവ്. അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി, നമ്മുടെ ഓർത്തഡോക്സ്, നമ്മുടെ തിയോളജിയില് അദ്ദേഹത്തെ നമ്മൾ എല്ലാ പ്രാതി നോയമ്പിന്റെ ദിവസം ഈ സംഭവം നമ്മൾ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു ഒരു കുറച്ച് അംശം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് കൂടാതെ അദ്ദേഹം ഈ ലെറ്റർ യേശുക്രിസ്തുവിന് എഴുതുകയും യേശുക്രിസ്തുവിന് മറുപടി എഴുതുകയും, അത് യേശുക്രിസ്തു ആണോ എഴുതിയത് അതോ യേശുക്രിസ്തു ആരെയെങ്കിലും ഡയറക്ട് ചെയ്തിട്ട് അവരാണോ എഴുതിയെന്ന് അറിയാൻ മേല. ചിലരെങ്കിലും യേശുക്രിസ്തു തന്നെയാണ്, UCBS പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ് അത് എഴുതിയെന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ട്. ഈ അബ്ഗാർ രാജാവ് കെഡേസായ രാജാവായിരുന്നു. അബ്ഗാർ രാജാവ് കിങ് ഓഫ് ദി അറബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അറബികളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഓൾസോ കോൾഡ് ഉക്കാമ ദ ബ്ലാക്ക്, ഉക്കാമ ദ ബ്ലാക്ക് എന്നും കൂടെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പല പേരുകൾ കേട്ടാലും അബ്ഗാർ രാജാവിനെയാണെന്നുള്ളതെന്ന് അറിയാനായിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ. എഡേസ, എഡേസ എന്ന് പറയുന്നത് ഇപ്പോഴെ തുർക്കിയിലെ സ്ഥലമാണ് എഡേസ എന്ന് പറയുന്നത് കേട്ടോ. അത് പല അന്നത്തെ കാലഘട്ടത്തിൽ എഡേസയായിരുന്നു അത്. പിന്നെ ടിഗ്രീസ് എന്നോ എഡേസ എന്നോ ഒക്കെ പറയുമ്പോൾ, അങ്ങനെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ആ പേരുകളൊക്കെ വരുമ്പോൾ, ഇത് എല്ലാം ഏഷ്യ മൈനറിലുള്ള യെരുസലേമുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ഇറാഖിലൊക്കെ ഉള്ള സ്ഥലമാണ് എന്നുള്ളതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോ ഇദ്ദേഹം ഒരു അർമീനിയൻ രാജാവായിരുന്നു എന്നും ഒരു ഒരു പഠനമുണ്ട്. അത് പോട്ടെ, അതിനെപ്പറ്റി നമ്മൾ ഒത്തിരി വിശദമായിട്ട് പോകണ്ട. അദ്ദേഹത്തിന് എഴുത്തിതാണ്, അബ്ഗാർ രാജാവ് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. അബ്ഗാർ, റൂളർ ഓഫ് എഡേസ ടു ജീസസ് ദ ഗുഡ് ഫിസിഷ്യൻ ഹു ഹാസ് അപ്പിയർഡ് ഇൻ ദ കൺട്രി ഓഫ് ജെറുസലേം, ഗ്രീറ്റിംഗ്. ഐ ഹാവ് ഹേർഡ് ദ റിപ്പോർട്ട് ഓഫ് യു ആൻഡ് ഓഫ് യുവർ ക്യൂർസ് ആസ് പെർഫോംഡ് ബൈ യു വിതൗട്ട് മെഡിസിൻ ഓർ ഹെർബ്സ്, ഫോർ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് യു മേക്ക് ദ ബ്ലഡ്.
ഹലോ ഹലോ
ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, സോറി, ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് എന്റെ ഫോണിന്റെ കംപ്ലൈന്റ്. ഐ ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് വൺ ഓഫ് ടു തിങ്സ് മസ്റ്റ് ബി ട്രൂ, ഈദർ യു ആർ ഗോഡ് ഐ ഹാവിങ് കം ഡൗൺ ഫ്രം ഹെവൻ യു ഡു ദീസ് തിങ്സ് ഓർ എൽസ് യു ഹു ഡസ് ദീസ് തിങ്സ് ആർ ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവന അതാ, ഒന്നെങ്കിൽ നീ ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ്. ഐ ഹാവ് ദെയർഫോർ റിട്ടൺ ടു യു ടു ആസ്ക് യു ഇഫ് യു വുഡ് ടേക്ക് ട്രബിൾ ടു കം ടു മീ ആൻഡ് ഹീൽ ഓൾ ദ ഇൽ വിച്ച് ഐ സഫർ, ഫോർ ഐ ഹാവ് ഹേർഡ് ദ ജൂസ് ആർ മർമറിംഗ് അഗൈൻസ്റ്റ് യു ആൻഡ് ആർ പ്ലോട്ടിംഗ് ടു ഇൻജ്യൂർ യു, ബട്ട് ഐ ഹാവ് എ വെരി സ്മോൾ നോബിൾ സിറ്റി വിച്ച് ഈസ് ഗ്രേറ്റ് ഇൻ ഫോറസ്റ്റ് ബോസ്. നീ എന്റെ സിറ്റിയിലേക്ക് വാ, അവിടെ യഹൂദന്മാരെ പേടിക്കുമെന്നും വേണ്ട, ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞ അദ്ദേഹം എന്നെ സൗഖ്യമാക്കൂ എന്നും പറഞ്ഞ് എഴുതിയ ഒരു ലെറ്ററായിട്ടാണ് അത് കണക്കാക്കുന്നത്. അതിന് മറുപടിയായിട്ട് യേശു ക്രിസ്തു എഴുതി, ജീസസ് ഗേവ് ദ മെസ്സേജോൾ ദ റിപ്ലൈ ടു റിട്ടേൺ ടു അബ്ഗാർ. മെസ്സഞ്ചർ എന്ന് പറഞ്ഞ ഹാനാൻ അനന്യാസ് ആണെന്ന് പറയുന്നു. അതായത് ഈ രാജാവിന്റെ തന്നെ ഒരു സെക്രട്ടറി ആയിട്ടാണ് ഹാനാൻ അറിയപ്പെടുന്നത്. ജീസസ് ഗേവ് ദ മെസ്സഞ്ചർ ദ റിപ്ലൈ ടു റിട്ടേൺ ടു അബ്ഗാർ, ബ്ലെസ്ഡ് ആർ യു ഹു ഹാസ് ബിലീവ്ഡ് ഇൻ മീ വിതൗട്ട് ഹാവിംഗ് സീൻ മീ, ഫോർ ഇറ്റ് ഈസ് റിട്ടേൺ കൺസേണിംഗ് മീ ദാറ്റ് ദേ ഹു ഹാവ് സീൻ മീ വിൽ നോട്ട് ബിലീവ് ഇൻ മീ ആൻഡ് ദാറ്റ് ദേ ഹു ഹാവ് നോട്ട് സീൻ മീ വിൽ ബിലീവ് ആൻഡ് ബി സേവ്ഡ്, ബട്ട് ഇൻ റിഗാർഡ് ടു വാട്ട് യു ഹാവ് റിട്ടേൺ മീ that I should come to you, it is necessary for me to fulfill all things here for which I have been sent, and after I have fulfilled them, thus to be taken up again to him that sent me. But after I have been taken up, I will send you one of my disciples, that he may heal your disease and give life to you and yours. Miraculous. ഞാനിപ്പോ ഇവിടുത്തെ ശുശ്രൂഷകൾ നിർവഹിക്കണം, സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഞാൻ എന്റെ ഒരു ശിഷ്യനെ അയക്കാമെന്ന് യേശുക്രിസ്തു മറുപടി എഴുതിയതായിട്ട്, പക്ഷെ ആരെങ്കിലും കർത്താവ് ഡയറക്റ്റ് ചെയ്ത് എഴുതിപ്പിച്ചതാകാം, അതല്ല, കർത്താവ് തന്നെയാണ് അത് എഴുതിയത് എന്ന് സഭയചരിത്രകാരനായ യൂസേബിയസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ അപ്പൊ ഈ ഈ സംഭവങ്ങളൊന്നും വേദോത്സവത്തിൽ ഇപ്പൊ ഉള്ള 27-നകത്ത് ഇല്ല, അതിൽ പക്ഷെ സഭയ്ക്കകത്ത് പഴയ 15-ന്റെ ദിവസം നമ്മൾ ഇദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എവിടെ നിന്നാണ് ഇത് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഈ സോഴ്സുകളിൽ നിന്നാണ് ഇതെല്ലാം കിട്ടിയേക്കുന്നത് കേട്ടോ. എഴുതപ്പെട്ട തന്നെ 27-നകത്ത് ഇല്ലാത്ത രേഖകളിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ദ എപ്പിസ്റ്റിൽ ഓഫ് അബ്ഗാർ. അതിനകത്തെ മറ്റൊരു വലിയ പരാമർശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഒരു രൂപം, യേശുക്രിസ്തുവിന്റെ ഒരു കർച്ചീഫ് കർത്താവ് ഈ പിന്നെ അനന്യാസിന്റെ കൊടുത്തു വിട്ടു എന്നും, അങ്ങനെ ഈ അബ്ഗാർ രാജാവ് യേശുക്രിസ്തുവിന്റെ ഈ കർച്ചീഫില് കർത്താവിന്റെ മുഖം പതിഞ്ഞിരുന്നു എന്നും, ആ മുഖം ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അത് ഈ പുസ്തകത്തിലില്ലല്ലോ എന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ട മറ്റു രേഖകളുണ്ട്. അതാണ് നമ്മൾ അതുകൊണ്ടായി പ്രാധാന്യത്തോടു കൂടി ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റൈറ്റിംഗ്സ് ഓഫ് അബ്ഗാർ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ, അതിന് അപ്പുറം ഇപ്പുറം കൂടുതലായിട്ടൊന്നുമില്ല. ഈ എഴുത്തിനകത്ത് ഇത്രേ ഉള്ളൂ, ഞാൻ വായിച്ചത്രേ ഉള്ളത്. പക്ഷെ അതുപോലും ഒരു പ്രധാനപ്പെട്ട അറമൈക്കിലാണ് ഇത് എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് അത് സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നീട് യൂസേബിയസിന്റെ എഴുത്തുകളിൽ നിന്ന് നമുക്കത് കിട്ടുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് അരിസ്റ്റഡൈസിന്റെ കത്തുകൾ എന്ന് പറയുന്നത്, ലെറ്റർ ഓഫ് അരിസ്റ്റൈഡസ്. അതരിച്ചിലെ ഒരു ഫിലോസഫർ ആയിരുന്നു. ക്രിസ്തു വിശ്വാസത്തെ അനുകൂലിച്ചുകൊണ്ടും മതപീഡനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് AD 125 ആഡ്രിയൻ ചക്രവർത്തിക്കും AD 137 അന്റോണിയസ് പയസ് ചക്രവർത്തിക്കും അയച്ച പ്രതിഷേധ കത്തുകളാണ് ലെറ്റർ ഓഫ് അരിസ്റ്റൈഡസ് എന്ന് പറയുന്നത്. പിന്നീട് റൈറ്റിംഗ്സ് ഓഫ് ജസ്റ്റിൻ മാർട്ടയർ, ലെറ്റർ ഓഫ് ജസ്റ്റിൻ മാർട്ടയർ, അത് അപ്പോളജറ്റിക്സിനകത്ത് വരുന്നതാണ്. നമുക്ക് ഈ അപ്പോസ്തലിക് ഫാദേഴ്സ് കഴിഞ്ഞിട്ട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം, സമയമുണ്ടെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ പിന്നീടൊരു അവസരത്തിൽ അത് പഠിക്കാം. ഏകദേശം 21 പിതാക്കന്മാരുണ്ട് അപ്പോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് വരുന്ന ജസ്റ്റിൻ മാർട്ടയർ എന്ന് പറയുന്നത്. AD 100-167 ഇടയ്ക്ക് സ്റ്റോയിക് ശാസ്ത്രവും പ്ലേറ്റോണിക് ശാസ്ത്രവും അഭ്യസിച്ചും അത് ജസ്റ്റിൻ മാർട്ടയർക്ക് വളരെ, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ട് കാണുമല്ലോ ജസ്റ്റിൻ മാർട്ടയറെ പറ്റി. പഠിച്ചു കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. മാർട്ടയർ പഠിച്ചു, പിതാക്കന്മാർ പഠിച്ചു, ഓക്കെ. ഹലോ,
ഇപ്പൊ കേൾക്കാം.
അപ്പോൾ ഇതാണ് ഇത്രയും ബുക്ക് ഓഫ് അബ്ദിയാസ്. അദ്ദേഹം ശിഷ്യന്മാരെ വിവിധ രാജ്യങ്ങളിൽ എഴുതിയ പരിഷ്കൃത പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയുള്ള ചരിത്ര വിവരണമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് എപ്പിസിൽസ് എന്ന് പറയുന്നത്, അപ്പോക്രിഫൽ എപ്പിസിൽസ് എന്ന് പറയുന്നത്. ഇനിയും അപ്പോക്രിഫൽ ആക്ട്സ് ഉണ്ട്, പ്രവർത്തനങ്ങൾ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, അതും കൂടി ജസ്റ്റ് ഒന്ന് പരാമർശിച്ചേക്കാം 5 മിനിറ്റ് ഉള്ളത് കൊണ്ട്. ഒന്ന്, ആക്ട്സ് ഓഫ് പീറ്റർ, പത്രോസിന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ നടപടികൾ എന്നാ പറയാം. ഈ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പത്രോസ് റോമിൽ നിന്ന് പലായനം ചെയ്യുന്ന സമയത്ത് വളരെ പ്രശസ്തമായ ഒരു ലാറ്റിൻ വേർഡ് കോ വാദിസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏതെങ്കിലും എവിടെയെങ്കിലും പ്രസംഗത്തിലോ എവിടെയെങ്കിലും ഒക്കെ കേട്ട് കാണും, കോ വാദിസ്, വേർ ആർ യു ഗോയിങ്, നീ എവിടെ പോകുന്നു എന്ന. അത് യേശു ക്രിസ്തുവിനോട് പത്രോസ് ചോദിക്കുക, അതായത് പത്രോസ് റോമിൽ നിന്ന് നീറോ ചക്രവർത്തിയുടെ പീഡ പേടിച്ച് പുറത്തോട്ട് ഓടുമ്പോൾ യേശു വീണ്ടും കുരിശെടുത്തോണ്ട് അകത്തോട്ട് വരും. അപ്പോ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഉടനെ പത്രോസിനോട് കർത്താവ് പറഞ്ഞടാ, നീ പേടിച്ചു കൊടുക്കില്ല, ഞാൻ വീണ്ടും കുരിശ് മരിക്കാൻ പോവാന്ന് പറഞ്ഞു. ഉടനെയാണ് പത്രോസ് തിരിച്ചു ചെന്ന്, അയ്യോ എനിക്ക് കർത്താവിന്റെ പാദാന്തികത്തെ മുത്തി എനിക്ക് മരിക്കണം, എന്നെ കൊന്നു എന്ന് പറഞ്ഞ് പത്രോസ് തലകീഴായിട്ട് മരിക്കാനുള്ള ഓപ്ഷൻ എടുക്കുന്നത് ഈ കാര്യം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആക്ട്സ് ഓഫ് പീറ്ററിൽ നിന്നാണ് മനസ്സിലായത്. അപ്പൊ ഈ കഥകളെല്ലാം നമുക്കറിയാം, പക്ഷെ ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ 27-നകത്തില്ല, അതല്ലാതെയുള്ള ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് എന്നുള്ളത് അന്ന് ഓർത്തിരുന്നുള്ള. പിന്നെ മറ്റൊന്നാണ് ആക്ട്സ് ഓഫ് ജോൺ, യോഹന്നാന്റെ പ്രവൃത്തികൾ, 100-150 ഇടയിൽ എഴുതപ്പെട്ടു. ക്രിസ്തുവിൻ ഇതിനകത്തൊരു ഒരു ഇത് മാറ്റി നിർത്തിയേക്കുന്ന ഒരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് ജോൺ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. എഴുതപ്പെട്ട പുസ്തകമാണ്, പക്ഷെ അത് സ്വീകരിക്കാനായിട്ട് തിയോളജിക്കലി ഡിഫറൻസ് ഉള്ള പുസ്തകമാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് മായയായിരുന്നു. അത് വേദനയൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ള, അതായത് പൂർണ്ണ യേശു ക്രിസ്തു പൂർണ്ണ ദൈവം മാത്രമായിരുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ഇതിനെ പുസ്തകമാക്കി നിർത്താനായിട്ട് കാരണമായി. വിവാഹത്തെ സംബന്ധിച്ചുള്ള ചില അബദ്ധ പരാമർശങ്ങളൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ആക്ട്സ് ഓഫ് പോൾ, പൗലോസിന്റെ പ്രവൃത്തികൾ എന്ന് അറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. അതും 160 എഴുതപ്പെട്ടതാണ്. അതും വിമർശന വിധേയമായിട്ടുള്ള ഒരു പുസ്തകമാണ്. പിന്നെ ആക്ട്സ് ഓഫ് ആൻഡ്രൂസ്, ആൻഡ്രയോസിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നു. പിന്നെ മറ്റൊന്നാണ് ആക്ട്സ് ഓഫ് തോമസ്, തോമസിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു. അത് തോമസിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിലേക്ക് തോമസ് ലിയ വരുന്നതും അദ്ദേഹം ഒരു കാർപ്പന്ററായിട്ട് വരുന്നതും പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഗോണ്ടഫോറസ് രാജാവുമായിട്ടുള്ള
സോറി അച്ഛൻ്റെ ലൈൻ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ട്. അച്ഛൻ ട്രൈ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്, ജോയിൻ ചെയ്യുമായിരിക്കും.
ഹലോ ഹലോ,
ആ കേക്കാ അച്ഛൻ.
അപ്പൊ അതാണ് ആക്ട തോമസ് എന്ന് പറയുന്നത്. ആക്ട തോമസിനകത്തുനിന്നാണ് തോമസ് ലിഹ ഇന്ത്യയിലേക്ക് വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീടുള്ളത് ആക്ട ഓഫ് ഫിലിപ്പ്, ഫിലിപ്പിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞ് ഗ്രീക്ക് ഭാഷയിൽ 5th century മുമ്പായിട്ട് എഴുതപ്പെട്ടതാണ്. അതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളുടെ പരമ്പര കാണാൻ പറ്റുന്നു. ഫിലിപ്പോസിന്റെ ശാപം മൂലം ഭൂമി പിളർന്ന് 7000 നശിക്കുന്നതും യേശു ഫിലിപ്പോസിനെ ശാസിക്കുന്നതും ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട്. പിന്നീട് ഇത്രയും കാര്യങ്ങളാണ് ആക്സ് എന്ന ഹെഡിങ്ങിൽ അപ്പോക്രിഫൽ ആക്സ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് അപ്പോക്രിഫൽ റെവലേഷൻസ് ആണ്. അതിനകത്ത് ദ റെവലേഷൻ ഓഫ് പീറ്റർ, ദ റെവലേഷൻ ഓഫ് പോൾ, ദ റെവലേഷൻ ഓഫ് തോമസ്, അങ്ങനെ 3 വെളിപ്പാട് പുസ്തകങ്ങളാണ് ഉള്ളത്. പിന്നെ അത് കൂടാതെ 2 അതർ അപ്പോക്രിഫൽ ബുക്സ് എന്ന് പറയുന്നത് നേറ്റിവിറ്റി ഓഫ് മേരി, അസംപ്ഷൻ ഓഫ് മേരി എന്നിങ്ങനെ മറ്റു പുസ്തകങ്ങളും കൂടിയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ 27 പുസ്തകത്തിനകത്ത് ഇല്ലാത്തതും തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ സാധിക്കുന്നതുമായ പുസ്തകങ്ങളാണ് നമ്മൾ കണ്ടത്. ഞാൻ എന്റെ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. മറ്റു കാര്യങ്ങൾ നാളെ നമുക്ക് പഠിക്കുകയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായതിൽ വീണ്ടും ക്ഷമാവുന്നു.
ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. നമ്മള് പഠിച്ചോണ്ടിരുന്ന ഹലോ അപ്പോസ്തോലിക് ഫാദേഴ്സിനെ നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. കൂടാതെ നമ്മൾ അപ്പോസ്തോലിക് എപ്പിസ്റ്റിൽസും അപ്പോക്രിഫൽ ആക്ട്സ് അപ്പോക്രിഫൽ റെവലേഷനെ പറ്റിയൊക്കെ ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് തന്നു. ഇടയ്ക്ക് ഇച്ചിരി ഇൻട്രപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു അത്. എല്ലാം നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന ക്ലാസ് ആയിരുന്നു. താങ്ക് യു അച്ഛ. നമുക്കിത് ബൈബിൾ വേഴ്സ് റീഡ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്തത് പുഷ്പ തോമസ് ആണ്. ആൻഡ് ഈ സെന്റ് ഗ്രിഗോറിയോസ് ഹ്യൂസ്റ്റൺ ഇടവകയിലെ മെമ്പറാണ്. നമ്മുടെ എം എം വി എസ് ഹ്യൂസ്റ്റൺ റീജിയന്റെ റീജിയണൽ സെക്രട്ടറി ആയിട്ട് 2016 പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 17 and 18 ജോയിന്റ് റീജിയണൽ സെക്രട്ടറി ആയിട്ടും എൻ ഡി പ്രവർത്തിച്ചിട്ടുണ്ട്. ആൻഡിയോടുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാളെ നമുക്ക് ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് പതുപോലെ ഉണ്ടായിരിക്കും, നാളെ 8 വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നുമില്ല. ഹലോ ഹലോ സാർ.
ഹലോ, ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആ ഉണ്ടച്ച. നമുക്ക് പ്രാർത്ഥിച്ച്
അവസാനിപ്പിക്കാം. ജയമുള്ള ശ്രീവായുള്ള റൂഹാശുദ്ധമുളതിന്റെ കൂടെ ഇരുപ്പിന് ഫലങ്ങളായി ചമച്ചുകൊള്ളണം. ദൈവമായ കർത്താവേ, നേരെ ഫലങ്ങൾ അവർക്ക് എല്ലാ സമയത്തും വന്നേക്കും. നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ആമേ. സ്വർഗ്ഗപരിശുദ്ധാത്മാവാം ദൈവയോടത്തെ സംസ്കൃതവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ പഠന ക്ലാസ്സുകളോടും എം എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
ആമേ. Thank you for coming. Good night.